ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സെനുധീൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്നു. 25-ാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദ്രാസിലെ യുദ്ധസ്മാരകം സന്ദർശിക്കും. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ 10-ാം ദിവസവും തുടരുന്നു. ഡ്രോൺ പരിശോധന രാത്രിയിലും തുടരുമെന്ന് ദൌത്യസംഘം. 16-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം. അമ്പെയ്ത്തിൽ ഇന്ത്യൻ വനിതാ ടീം ക്വാർട്ടറിൽ കടന്നു. വാർത്തകൾ വിശദമായി. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്നു. ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ വിമർശനമുന്നയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിക്കാത്തതിനെ വിമർശിച്ച കോൺഗ്രസ് അംഗം ചരൺജീത് സിംഗ് ചന്നി പഞ്ചാബിനെ ബജറ്റിൽ തീർത്തും അവഗണിച്ചതായും ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബജറ്റ് ചരിത്രപരമാണെന്നും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണിതെന്നും ബിജെപി എംപി ബൈജയന്ത് പാണ്ഡ പറഞ്ഞു. ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിന്ന് പകർത്തിയതാണെന്ന് തൃണമൂൽ എംപി സൌഗത് റോയ് ആരോപിച്ചു. കാർഷിക വായ്പകൾ എഴുതി തള്ളാത്തതിനെ വിമർശിച്ച കോൺഗ്രസ് എംപി രൺദീപ് സിംഗ് സുർജേവാല ഭക്ഷ്യധാന്യങ്ങൾക്ക് മതിയായ താങ്ങുവില കേന്ദ്രം നൽകുന്നില്ലെന്നും പറഞ്ഞു. സാധാരണക്കാരുടെ നികുതി ഭാരം വർദ്ധിപ്പിക്കുന്ന ബജറ്റാണിതെന്ന് ആം ആദ്മി അംഗം രാഘവ് ചദ വിമർശിച്ചു. 25-ാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ യുദ്ധസ്മാരകം സന്ദർശിക്കും. രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ധീര സൈനികർക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഷിൻകുൺ ലാ ടണൽ പദ്ധതിയുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. 4.1 കിലോമീറ്റർ നീളമുള്ള തുരങ്കപാതയിലൂടെ നിമു പതും ദാർച വഴി ലേയിലേക്ക് എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഏകദേശം 15,800 അടി ഉയരത്തിലുള്ള തുരങ്കത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കപാതയായി ഷിൻകുല്ലാ ടണൽ മാറും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ 10-ാം ദിവസമായ ഇന്നും തുടരുകയാണ്. ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ 3 ഇടങ്ങളിൽ ഒരിടത്ത് അർജുന്റെ ലോറിയുണ്ടെന്നാണ് നിഗമനമെന്ന് ദൌത്യസംഘം അറിയിച്ചു. ട്രക്കിൽ ആളുണ്ടോ എന്നറിയാൻ രാത്രി വീണ്ടും ഡ്രോൺ പരിശോധന നടത്തുമെന്ന് ദൌത്യസംഘത്തിന് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ പറഞ്ഞു. കാലാവസ്ഥ പ്രതികൂലമായതും ഗംഗാവലി നദിയിലെ ശക്തമായ അടിയൊഴുക്കും ദൌത്യത്തിന്റെ വെല്ലുവിളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിപ പരിശോധനകൾ വേഗത്തിലാക്കുന്നതിനായി പൂനെയിൽ നിന്നുള്ള ICMR മൊബൈൽ ലബോറട്ടറി മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തി. നിലവിൽ 472 പേരാണ് നിപ. സമ്പർക്കപ്പട്ടികയിൽ ഉള്ളത്. 58 പേരുടെ പരിശോധനാ ഫലം ഇതിനകം നെഗറ്റീവായിട്ടുണ്ട്. നിപ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ടെലിമെഡിസിൻ സംവിധാനമായ ഇ സഞ്ജീവനി സേവനങ്ങൾ ശക്തിപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സേവനം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 16-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് നാളെ തിരിതെളിയും. വൈകിട്ട് 6 മണിക്ക് കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ബേബി ബ്രദേഴ്സിന് മന്ത്രി സമ്മാനിക്കും. റൌൾപെക്ക് സംവിധാനം ചെയ്ത ഏണസ്റ്റ് കോൾ ലോസ്റ്റ് ആന്റ് ഫൌണ്ട് ആണ് മേളയുടെ ഉദ്ഘാടന ചിത്രം. ഈ മാസം 31 വരെ നീളുന്ന IDSFFKയിൽ 54 രാജ്യങ്ങളിൽ നിന്നുള്ള 335 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് ചീഫ് സെക്രട്ടറി വി വേണു തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AERNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷിയോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. മാലിന്യമുക്ത പരിപാടി ജനകീയ ക്യാമ്പയിനായി ഏറ്റെടുക്കുന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്യും. 10-ാമത് ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ പുരസ്കാരം കൊല്ലത്തു നിന്നുള്ള റേഡിയോ ബെൻസുകറും റേഡിയോ കൊച്ചിയും സ്വന്തമാക്കി. രാജ്യത്തെ 500-ാമത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ ഉദ്ഘാടനം മിസോറാമിൽ നിർവഹിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ചടങ്ങിൽ സന്നിഹിതനായി. ലോക മുങ്ങിമരണ നിവാരണ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ നടന്നു. മുങ്ങിമരണം തടയുന്നതിന് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്തും കാർഗിൽ വിജയ ദിവസവുമായി ബന്ധപ്പെട്ട് നാളെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യാതിഥിയാകും. കാർഗിൽ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ ധീരജവാന്മാർക്ക് ഗവർണർ ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. കണ്ണൂർ ജില്ലയിലും ധീരജവാന്മാരുടെ സ്മരണാർത്ഥം മുഖ്യ തപാൽ ഓഫീസിന്റെ സമീപമുള്ള യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും. പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം. ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. സെൻ നദിക്കരയിൽ നാളെ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമാകുന്നത്. ചടങ്ങിന്റെ വിശദാംശങ്ങൾ സംഘാടകർ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഒളിമ്പിക്സ് അമ്പയത്തിൽ ഇന്ത്യൻ വനിതാ ടീം ക്വാർട്ടറിൽ കടന്നു. അങ്കിത ഭഗതും ദീപിക കുമാരിയും ഭജൻ കൌറും ഉൾപ്പെട്ട ടീം 1983 പോയിന്റുകളോടെ നാലാമതായാണ് ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഒളിമ്പിക്സിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണമുള്ളതിനാൽ രാവിലെ 7:25 ആകാശവാണി വാർത്തകൾ നാളെ മുതൽ ഓഗസ്റ്റ് 11 വരെ രാവിലെ 7:20 പ്രക്ഷേപണം ചെയ്യുക. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിന്റെ സെമിഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. ആദ്യ സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മത്സരം. രണ്ടാം സെമിയിൽ രാത്രി 7 മണിക്ക് ശ്രീലങ്കയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട് സുൽത്താൻ ബത്തേരിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിയടക്കം 8 പേർക്ക് പരിക്കേറ്റു. രാവിലെ 9 മണിയോടെയാണ് മാവാടി, മണിച്ചിറ, പൂമല, കല്ലുവയൽ എന്നിവിടങ്ങളിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. തിരുവനന്തപുരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് വെടിവെച്ച് പിടികൂടി. പിരപ്പൻകോട് തെന്നൂർ മേഖലയിൽ ചൊവ്വാഴ്ച വൈകിട്ട് കാട്ടുപോത്തിനെ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. കൊല്ലം ശക്തികുളങ്ങരയിൽ ഫിഷറീസ് വകുപ്പ് അനധികൃത മത്സ്യബന്ധനം കണ്ടെത്തി. നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് കായലിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച കുറ്റിവലയാണ് കായൽ പട്രോളിംഗ് സംഘം കണ്ടെത്തിയത്. വേലിയേറ്റത്തിൽ കടലിൽ നിന്ന് കായലിലേക്ക് നീരൊഴുക്ക് ഉണ്ടാകുന്ന സമയത്ത് വലകെട്ടി മീൻപിടിക്കുന്ന സമ്പ്രദായമായ ഏറ്റം കെട്ടിനായി സ്ഥാപിച്ച കുറ്റിവലയാണ് നീക്കം ചെയ്തത്. പ്രതിരോധ മേഖലയിൽ നിന്ന് കെൽട്രോണിന് വീണ്ടും സുപ്രധാന ഓർഡർ. സോണാറുകൾക്ക് ആവശ്യമായ ട്രാൻസ് ജ്യൂസർ എലമെന്റുകൾ നിർമ്മിക്കാനുള്ള 17 കോടി രൂപയുടെ ഓർഡറാണ് കെൽട്രോണിന് ലഭിച്ചത്. തളിപ്പറമ്പിൽ സൂ സഫാരി പാർക്ക് ആരംഭിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. തളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതയുടെ വശത്തായി സ്ഥിതി ചെയ്യുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമിയിലാണ് നിർദ്ദിഷ്ട പാർക്ക് സ്ഥാപിക്കുക. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സൌജന്യമായി വീടും സ്ഥലവും നൽകുന്ന സാഫല്യം പദ്ധതിയിൽ വെള്ളരിക്കുണ്ട് താലൂക്കിലെ പരപ്പ വില്ലേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതായി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോ ആർബിന്ദു പറഞ്ഞു. സ്പെഷ്യൽ സർവേ സംഘം അളന്ന് തിട്ടപ്പെടുത്തി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സ്ഥലത്തിന്റെ ഐ സ്കെച്ച് കാസർകോട് നടന്ന ചടങ്ങിൽ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് അധികൃതർക്ക് മന്ത്രി കൈമാറി. ഹോസ്ദുർഗ് താലൂക്കിലെ പുല്ലൂർ വില്ലേജിലും മഞ്ചേശ്വരം താലൂക്കിലെ എൻമകജയിൽ വില്ലേജിലും വെള്ളരിക്കുണ്ട് താലൂക്കിലെ പരപ്പയിലും 36 വീടുകൾ വീതം നിർമ്മിക്കാൻ സത്യസായി ഓർഫനേജ് ട്രസ്റ്റുമായി കാസർകോട് ജില്ലാ കളക്ടർ കരാറിൽ ഒപ്പിട്ടിരുന്നു. കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത 66 6 വരിയാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കണ്ണൂർ അഴീക്കോട് കളരുവാതുക്കൽ റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്നു. 25-ാമത് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ദ്രാസിലെ യുദ്ധസ്മാരകം സന്ദർശിക്കും. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ 10-ാം ദിവസവും തുടരുന്നു. ഡ്രോൺ പരിശോധന രാത്രിയിലും തുടരുമെന്ന് ദൌത്യസംഘം. 16-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് നാളെ തിരിതെളിയും. പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം. അമ്പയത്തിൽ ഇന്ത്യൻ വനിതാ ടീം ക്വാർട്ടറിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.